بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഏതാനും ചില ഹദീസുകളാണ്. നാലാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാനിൽ നിന്ന് 13-ാമത്തെ അധ്യായം 20-ാമത്തെ ഹദീസാണ് പഠിച്ചത്. باب قول النبي صلى الله عليه وسلم أنا أعلمكم بالله وأن المعرفة فعل القلب. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ ഞാനാകുന്നു എന്ന വചനം നൽകിക്കൊണ്ടു ഇമാം ബുഖാരി അധ്യായം കുറിച്ചു. وأن المعرفة فعل القلب. അറിവ് എന്ന് വെച്ചാൽ എന്ത് അറിവ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഈമാനിയായ ആ അറിവ്. ഫിഅലുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ ഫിഅലാണ്, പ്രവർത്തനമാണ്. അഥവാ നമ്മുടെ ഹൃദയത്തിന് ഫിഅലുണ്ട്, ഖൗലുണ്ട്. ആ ഫിഅലനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ വിചാരണ. അല്ലാതെ മനസ്സിൽ കേവലം ഒരു തോന്നൽ, ആ തോന്നലിൽ എന്തില്ല? ശിക്ഷയില്ല. وأن المعرفة فعل القلب. മനുഷ്യന്റെ മനസ്സിൽ ഉള്ള ആ ദൃഢമായ വിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിക്കുവാനും പ്രവാചകന്മാരിൽ വിശ്വസിക്കുവാനും മനുഷ്യൻ തീരുമാനിക്കുന്നു. ആ ഹൃദയത്തിന്റെ ആ കീഴ്വണക്കം, അത് ഒരു മനുഷ്യന്റെ ഫിഅലാകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈമാനിൽ അമലി ഇല്ല, ഈമാനിൽ അമലി പെടുന്നില്ല എന്ന ചില പിഴച്ചു പോയ സംഘക്കാർക്ക് മറുപടിയായിട്ട് ഇമാം ബുഖാരി റഹ്മഹുള്ള അധ്യായം കുറിച്ചതാണ്. ഈ ഹദീസിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ സഹാബത്തുകൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കൽപ്പിക്കൂ. അപ്പോൾ സഹാബത്തുകൾ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പ് കഴിഞ്ഞ പാപങ്ങളും ഇനി വരാൻ പോകുന്ന പാപങ്ങളും എല്ലാം അല്ലാഹു പുറത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തിരുമേനിയുടെ മുഖത്തിൽ കോപം പ്രകടമാകും. ثم يقول ان اتقاكم واعلمكم بالله انا. നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനും അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നവനും ഞാനാകുന്നു, അതുകൊണ്ട് എന്റെ നിർദ്ദേശം പ്രകാരം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം വളരെ കുറച്ചാണെങ്കിലും അത് നിത്യമായി സ്ഥിരമായി ചെയ്യുന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, അല്ലാഹുവിന് ഏറ്റവും തൃപ്തി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ നമ്മളൊരു കാര്യം മറന്നുപോയി, അതായത് ഹദീസ് വായിക്കുവാൻ വായിച്ച് അത് ഒരു പരിശീലന നിലക്ക് നിങ്ങളും അതിൻ്റെ ആ ടെക്സ്റ്റ് വായിച്ച് അർത്ഥം വെക്കുവാൻ നമ്മൾ തഫ്സീർ ചെയ്യാവുന്നതുപോലെ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ നമ്മളത് ഇവിടെ പ്രാവർത്തികമാക്കുന്നതാണ് ഇൻഷാ അല്ലാ. കിതാബുൽ ഈമാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കിതാബുൽ ഈമാനിൽ നിന്ന് 10 ഹദീസുകൾ പഠിക്കാമെന്നാണ് ഇതിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് 4-ാമത്തെ ഹദീസാണ്. കിതാബുൽ ഈമാൻ സഹീഹുൽ ബുഖാരിയിലെ 8-ാമത്തെ അധ്യായമാണ്. 2-ാമത്തെ അധ്യായം കിതാബു ബദ്ഇൽ വഹിയാണ്. ആദ്യത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം കിതാബുൽ ഈമാൻ. കുത്തുബുകളുടെ അടിസ്ഥാനത്തിലാണ് സഹീഹുൽ ബുഖാരി ചിട്ടപ്പെടുത്തിയത്. ഓരോ കിതാബിന്റെ താഴെ എന്തുണ്ടാവും? അബ്വാബുകൾ ഉണ്ടാവും. കിതാബുൽ ഈമാനിന്റെ കീഴിൽ 15-ാമത്തെ ബാബാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബാബു തഫാദുലി അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ. ബാബു തഫാദുലി, ഒരുമിച്ച് വായിക്കാം. ബാബു തഫാദുലി അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ. ബാബു തഫാദുലി, ബാബു എന്ന് വെച്ചാൽ അധ്യായം. എന്തിന്റെ അധ്യായം? തഫാദുൽ, അതായത് ഒരു കാര്യത്തിൽ ഉണ്ടാവുന്ന വർദ്ധനവ്, ഉയർച്ച, ഏറ്റം. അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ, വിശ്വാസികൾ കർമ്മരംഗത്ത്, വിശ്വാസികളുടെ കർമ്മരംഗത്തുള്ള ഏറ്റം, ഉയർച്ച, വർദ്ധനവ്, പരസ്പരം ഉള്ള വർദ്ധനവിനാണ് തഫാദു എന്ന് പറയുക. അപ്പോൾ കർമ്മരംഗത്ത് വിശ്വാസികൾ ഒരേപോലെയല്ല. കർമ്മങ്ങളിൽ അതിൻ്റെ മുഖറബീങ്ങളായ ജനതയുണ്ട്, അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്ത ജനതയുണ്ട്. സ്വർഗക്കാർ തന്നെ നമുക്കറിയാം രണ്ട് തരത്തിൽ ഖുർആൻ തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുഖറബീങ്ങൾ, ഒന്ന് അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ. അതുപോലെ തന്നെ വിശ്വാസികൾ പൊതുവായി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവർ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരേപോലെയല്ല. അതിനെന്തുണ്ടാവും? ഈമാനു യസീദു വയൻഖുസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ കൂടുമ്പോൾ ഈമാന് വർദ്ധിക്കും, സൽക്കർമ്മങ്ങൾ കുറയുമ്പോൾ അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുമ്പോൾ ഈമാന് കുറയും. ഖാല ഇമാമുൽ ബുഖാരി, ഞാനും വൈകി, ഖാല ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ حدثنا اسماعيل قال حدثني مالك عن عمرو بن يحيى المازني عن ابيه عن ابي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال يدخل اهل الجنه الجنه واهل النار النار ثم يقول الله تعالى اخرجوا من النار من كان في قلبه مثقال حبه من خردل من ايمان فيخرجون منها قد اسودوا فيلقون في نهر الحياة أو الحياة شك مالك فينبتون كما تنبت الحبة في جانب السيل ألم تر أنها تخرج صفراء ملتوية ملتوية قال وهيب حدثنا عمرو الحياة وقال خردل من خير. ഇതാണ് ഹദീസ്. നമ്മൾ അറബി രൂപത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ അർത്ഥം. ആദ്യം ഹദീസ് നമ്മൾ പതിവ് പോലെ ചെയ്യാറുള്ളത് പോലെ ഹദീസിന്റെ ആശയം ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാ. ആരാണ് ഹദീസിന്റെ റാവി? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ ഈ സഹാബിയെ സംബന്ധിച്ച് പഠിച്ചതാണ്. ഇതിന്റെ പേരെന്താണ്? സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, നരകാവകാശികൾ നരകത്തിലും. എന്നിട്ട് അല്ലാഹു പറയും, അഖ്രിജു മിനന്നാരി മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഒരു കടുകുമണി തൂക്കം വിശ്വാസം വല്ലവന്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കൂ, നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കൂ. ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാവണം. സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം, നരകക്കാർ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യമായി ചെയ്യുന്നത്. ഫയുഖ്റജൂന മിൻഹ ഖദ് ഇസ്വദ്ദു, അങ്ങനെ ആ നരകത്തിൽ ഒരു കാലാവധി താമസിച്ച അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിച്ച ആ ജനത അതിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, ഫയുഖ്റജൂന മിൻഹ ഖദ് ഇസ്വദ്ദു, അവർ കറുത്തിരുണ്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. എന്താ കാരണം? ഈ നരകാഗ്നി അനുഭവിച്ചതിന്റെ കാരണം അവർ അങ്ങനെ അവരുടെ വർണ്ണം കറുത്തിരുണ്ടുപോയി. ഫയുൽഖൗന ഫീ നഹരിൽ ഹയാ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ എറിയപ്പെടുന്നു. ഏതിൽ? ഫീ നഹരിൽ ഹയാ, നഹർ എന്ന് വെച്ചാൽ നദി എന്നർത്ഥം, പുഴ. അൽ ഹയാ അവിൽ ഹയാ, അൽ ഹയാ എന്ന് വെച്ചാൽ ഹംസില്ലാതെ അൽ ഹയാ എന്ന് വെച്ചാൽ മഴ എന്നർത്ഥം. മഴ എന്ന പേരിലുള്ള എന്ത്, അല്ലെങ്കിൽ മഴയുടെ പുഴ, നദി. അവിൽ ഹയാ അല്ലെങ്കിൽ ജീവൻ എന്ന പേരിലുള്ള ആ പുഴ. ശക്ക മാലിക്കും, ഇത് ഹയാ എന്നാണോ അൽ ഹയാത്ത് എന്നാണോ എന്നതിൽ ഇമാം മാലിക്കിന് സംശയമുണ്ട്. ഫയംബുതൂന കമാ തംബുതുൽ ഹിബ്ബത്തു ഫീ ജാനിബിസ്സൈൽ, അങ്ങനെ അവർ ആ നദിയിൽ എറിയപ്പെട്ടാൽ ഒരു ചാലിന്റെ അരികിൽ നിന്ന് എങ്ങനെയാണോ ഒരു ധാന്യം മുളച്ചുണ്ടാകുന്നത്, മുളച്ചുണ്ടായി വലുതാകുന്നത്, അതേപോലെ തന്നെ ഇവർ നരകത്തിൽ നിന്ന് മോചിതരായിക്കൊണ്ട് ആ പുഴയിൽ ആ നദിയിൽ എറിയപ്പെട്ടാൽ അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പാകപ്പെടുത്തുവാൻ വേണ്ടി അവരും ആ ചെറിയ ധാന്യം മുളച്ചുണ്ടാകുന്നത് പോലെ തന്നെ അവരും മുളച്ചുണ്ടാകുന്നു. അലം തറ അന്നഹാ തഖ്റുജു സഫ്റാഅ മുൽതവിയ, ആ ധാന്യത്തിൽ നിന്ന് ആ വിത്തിൽ നിന്ന് ആ ചെറിയ വൃക്ഷം മുളച്ചുണ്ടാകുമ്പോൾ, അലം തറ, നീ കാണുന്നില്ലേ, അന്നഹാ തഖ്റുജു സഫ്റാഅ മുൽതവിയ, മഞ്ഞ വർണ്ണമായിക്കൊണ്ട് മുൽത്തവിയച്ചൻ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് അത് പുറത്തു വരുന്നത് നീ കാണുന്നില്ലേ. അതേപോലെ തന്നെ സ്വർഗക്കാരും അങ്ങനെ പെട്ടെന്ന് തന്നെ നല്ല സൗന്ദര്യത്തോടെ ആകർഷിക്കുന്ന രീതിയിൽ അവരും അവരുടെ രൂപമൊക്കെ മാറി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ രൂപത്തിൽ പാകപ്പെടുത്തപ്പെട്ടുകൊണ്ട് അവരും അങ്ങനെ മുളച്ചുണ്ടാകുന്നു. ഖാല ഉഹൈബുൻ, ഉഹൈബ് എന്ന ഇമാം പറയുന്നു, ഹദ്ദസന അംറുൻ, അമ്രു ഞങ്ങളോട് പറഞ്ഞു, അൽ ഹയാത്ത് എന്നാണ് അവിടെ സംശയമില്ല. വഖാല ഖർദലി മിൻ ഖൈരിൻ, ഖർദലി മിൻ ഈമാൻ എന്നതിന് പകരം ഖർദലി മിൻ ഖൈരിൻ എന്ന് പറഞ്ഞു. ഇതിന് വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയും ഇൻഷാല്ലാ. അപ്പൊ ഇതാണ് ഹദീഫിന്റെ ആശയത്തിന്റെ രത്ന ചുരുക്കം. ഇനി നമ്മൾ ഹദീഫിന്റെ സനദിലേക്ക് പ്രവേശിക്കുകയാണ്. ഇമാം ബുഖാരി പറയുന്നു, ഹദ്ദസന ഇസ്മായിൽ, ഇസ്മായിൽ എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദ് നമ്മോട് പറഞ്ഞു. അതാണ് ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ് അൽ അസ്ബഹി അൽ മദനി. അൽ അസ്ബഹി എന്ന ഈ നസബ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ആരുടെ നസബാണ്? ഇമാം മാലിക്കിന്റെ നസബാണ്. അത് ഒരു അറബി ഗോത്രത്തിന്റെ ഒരു പേരാണ്. അതിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അൽ അസ്ബഹി എന്ന് പറയും. ഇമാം മാലിക്കിന്റെ സഹോദരിയുടെ പുത്രനാണ് ആര്? ഈ ഇമാം ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗുരു ആരാണ് ഇവിടെ സനദിൽ? ഖാല ഹദ്ദസനി മാലിക്കുൻ, മാലിക് എന്നോട് പറഞ്ഞു. അപ്പോൾ മാലിക്കിന്റെ കുടുംബവും അതുപോലെ തന്നെ ശിഷ്യനും കൂടിയാണ് ആര്? ഇമാം ഇസ്മായിൽ. ഇമാം ഇസ്മായിലിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി. ഇമാം മാലിക്കിന് സഹോദരിയുടെ പുത്രനാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദാണ് ഇമാം ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ്. ഹിജ്റ 226 മരണപ്പെട്ടു. ഇവിടെ തഹദീബു തഹദീബും തഖ്രീബു തഹദീബും കൊടുത്തിട്ടുണ്ട്. തഖ്രീബു തഹദീബ് അവരുടെ ഗ്രന്ഥമാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി എഴുതിയ അതേ പണ്ഡിതൻ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയാണ് ഈ റിപ്പോർട്ടർമാരുടെ ചരിത്രം എന്ന നിലക്ക് ഒരു പുസ്തകം എഴുതിയത്. തഖ്രീബു തഹദീബാണ് ചുരുക്കം. അതിന് കുറച്ചും കൂടി അല്പം വിശദാംശമാണ് എതിര് തഹദീബു അത്തഹദീബ്, തഹദീബു തഹദീബ്. അപ്പോൾ ഇവിടെ തഖ്രീബു തഹദീബിന് കൂടെ തഹദീബ് കൊടുക്കാനുള്ള കാരണം, ഇവിടെ ഇമാം മാലിക്കിന് സഹോദരന്റെ പുത്രനാണെന്ന് തഖ്രീബിലില്ല, തഹദീബിലുണ്ട്. അതുകൊണ്ടാണ് തഹദീബും അവിടെ കൊടുക്കാനുള്ള കാരണം. ഖാല ഹദ്ദസനി മാലിക്കും, എന്നോട് ആര് പറഞ്ഞു? മാലിക്ക് പറഞ്ഞു. ഇമാം മാലിക്ക് ഏത് ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്? അൽ മുത്തഇന്റെ മുഅല്ലിഫാണ്, രചയിതാവാണ്. ഇമാം മാലിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്ത എല്ലാ ഹദീസുകളും മുത്തഇൽ ഉണ്ടാവണമെന്നില്ല, മനസ്സിലായില്ലേ? കാരണം മുത്ത, അതുപോലെ സഹീൽ ബുഖാരി, ഇമാം ബുഖാരി പഠിച്ച എല്ലാ ഹദീസുകളും ബുഖാരിയിലുണ്ടോ, സഹീലുണ്ടോ? ഇല്ല. നമ്മൾ സഹീൽ ബുഖാരി എടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, എന്താണ് ഇമാം ബുഖാരി എത്ര ഹദീസുകളിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്? 600,000 ഹദീസുകളിൽ നിന്നാണ് ഇത് തെരഞ്ഞെടുത്തത്. പഠിച്ചതല്ലേ? ഖാല ഹദ്ദസനി മാലിക്കുൻ, അതേപോലെ തന്നെ ഈ ഹദീസ് എതിര് കാണൂല, മുത്തഇൽ കാണൂല, മുത്തഇൽ ഇല്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. ഖാല ഹദ്ദസനി മാലിക്കുൻ അൻ അംരി ഇബ്നു യഹ്യൽ മാസിനി, മാലിക്കിന്റെ ചരിത്രം പഠിച്ചാണല്ലേ, അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. മാലിക്ക് മാലിക് ഇബ്നു അനസ്, ഇമാമു ദാരിൽ ഹിജ്റ ഒക്കെ പഠിച്ചതല്ല നമ്മള്, അതുകൊണ്ട് അത് ഒന്നുകൂടി വായിച്ചു വെക്കുക. ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു വെക്കുമ്പോഴാണ് ഇത് മനസ്സിൽ നിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ സഹാബത്തുകളുടെ പേര് ഇതൊക്കെ നമ്മൾ അറിയണം. എല്ലാ റിപ്പോർട്ടർമാരുടെയും കുറിച്ച് നമുക്ക് ഒപ്പം അറിയാൻ പറ്റണമെന്നില്ല, കാരണം അതൊക്കെ ഹദീസ് പണ്ഡിതന്മാരുടെ ജോലിയാണ്. പക്ഷെ നമ്മൾ അറിയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ചൊന്ന്, അവരുടെ പേര്, അവരുടെ എപ്പോഴാണ് മരണപ്പെട്ടത്, ഏത് കാലഘട്ടത്തിലാണ് എന്നൊക്കെ അറിയുന്നത് നല്ലതാണ്. قال حدثني مالك عن عمرو بن يحيى المازني. عمرو بن يحيى ارانذ عمرو بن يحيى المازني المدني هجره 130 ന് ശേഷം മരണപ്പെട്ടു. ഇത് അങ്ങനെ പറയാനുള്ള കാരണം, കൃത്യമായി എത്രാം വർഷത്തിലാണ് മരണപ്പെട്ടത് എന്ന് നിശ്ചയമില്ല, അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ശരിക്ക് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള തഖ്രീബു തഹദീബ് എന്ന ഗ്രന്ഥത്തിൽ ഓരോ റിപ്പോർട്ടർ സംബന്ധിച്ചും എഴുതിയ ആ തർജ്ജമുണ്ടല്ലോ, അതിന്റെ ചുരുക്കമാണ് ഇവിടെ മലയാളത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അത് വിശദമായിട്ട് കുറച്ചുകൂടി വായിക്കണമെങ്കിൽ ഈ ഗ്രന്ഥം വായിച്ചു നോക്കുക. അൻ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്. ഇങ്ങനെയാണ് സനദിന്റെ രൂപം. പണ്ഡിതന്മാര് സനദ് എന്ന് പറയുമ്പോൾ ആ സനദിന്റെ രൂപം എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം. പിന്നെ ആ സനദിൽ ഉള്ള റിപ്പോർട്ടർമാരെ കുറിച്ച് കൃത്യമായ ഒരു ചരിത്രം, ഒരു തർജ്ജമ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവുകയും വേണം, മനസ്സിലായില്ലേ? ഇയാളെ കുറിച്ച് നമുക്ക് അറിയൂല, അല്ലെങ്കിൽ ഇയാളെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടേ ഇല്ല, പിന്നെ ആ സനദിന് വിലയുണ്ടോ? ഇല്ല. അൻ അംരി ഇബ്നു യഹ്യൽ മാസിനി അൻ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്. ആരാണ് പിതാവ്? അംറിന്റെ പിതാവ് യഹ്യ ഇബ്നു ഉമാറ അൽ മാസിനി അൽ മദനി. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ തർജ്ജമ തഖ്രീബു തഹദീബ് പേജ് നമ്പർ 594 ഉണ്ട്. അൻ അബി സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യദ്ഖുലു അഹ്ലുൽ ജന്നതിൽ ജന്ന. ഇവിടെ കിതാബുൽ ഈമാനിന്റെ താഴെയുള്ള ഒരു അധ്യായമാണ് ഏത്? ബാബു തഫാദുലി അഹ്ലുൽ ഈമാനി ഫിൽ അഅമാൽ. അപ്പോൾ ഇവിടെ കർമ്മങ്ങളിൽ ഉള്ള വിശ്വാസികളുടെ എന്താണ് ഏറ്റം, അതിന്റെ ഉയർച്ച. അപ്പോൾ കർമ്മങ്ങളിൽ ഉണ്ടാവുന്നതാണ് ഈ ഉയർച്ച. ഇവിടെ ഫിൽ അഅമാൽ എന്ന് പറയുമ്പോൾ ഈ ഫി എന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്നുകിൽ കർമ്മങ്ങളുടെ അകത്ത് എന്നൊരർത്ഥമുണ്ട്, രണ്ട് കർമ്മങ്ങൾ കാരണം എന്ന അർത്ഥവുമുണ്ട്. അറബിയിൽ പറയും ഫി ഇമ്മാ വർഫിയത്തുൻ ഇമ്മാ സബബിയത്തുൻ. വർഫി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എൻവലപ്പില്ലേ, നമ്മൾ കവർ, കത്തിന്റെ കവർ, അതിന് അറബി എന്താ പറയാ വർഫ് എന്ന് പറയാം. അപ്പോ വർഫിയത്താണെങ്കിൽ എന്തായിരിക്കും? വിശ്വാസികളുടെ കർമ്മരംഗത്തുള്ള അതിന്റെ അകത്തുള്ള വ്യത്യാസം. ശരി, ഇനി ഫീ സബബിയത്താണെങ്കിൽ അഥവാ കാരണം എന്ന അർത്ഥത്തിൽ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ എന്താണ്? കർമ്മങ്ങൾ കാരണം, കർമ്മങ്ങൾ മുഖേന വിശ്വാസികളുടെ വിശ്വാസത്തിലുള്ള ആ വ്യത്യാസം, അതാണ് സബബിയത്താണെങ്കിലും വറഫിയത്താണെങ്കിലും വ്യത്യാസം. ഇവിടെ ഹദ്ദസന ഇസ്മായിൽ ഖാല ഹദ്ദസനി മാലിക് അൻ അംരി ഇബ്നു യഹ്യൽ മാസിനി അൻ അബീഹി അൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല യദ്ഖുലു അഹ്ലുൽ ജന്നതിൽ ജന്ന. ഇവിടെ യദ്ഖുലു, നോക്കൂ നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി സംഭവിക്കാത്ത, അതായത് സംഭവിച്ചു കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് യദ്ഖുലു കടക്കുന്നു അഥവാ വർത്തമാനകാല ക്രിയയാണ് അവിടെ പ്രയോഗിച്ചത്. മനസ്സിലായില്ലേ? സാധാരണ നമ്മളൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയാ? ഭാവിയിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ അറബി പറയുകയാണെങ്കിൽ സൗഫ യദ്ഖുലു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളത്, കാരണം സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ അറബി ശൈലിയാണത്. തീർച്ചയായും ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രവേശിക്കുന്നു, ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെ അവിടെ പ്രയോഗിക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായും ഉറപ്പായും അങ്ങനെ സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന സൂചനയാണ്. ഇമാം ഖസ്തലാനി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഇർഷാദുസ്സാരി എന്ന ഗ്രന്ഥത്തിൽ, ഇമാം ഖസ്തലാനിന്റെ പുസ്തകം ഉണ്ടല്ലോ ഇർഷാദുസ്സാരി എന്ന പുസ്തകം, ഓർമ്മയുണ്ടോ? ദൈചിലെ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ എഴുതി. ഫത്ഹുൽ ബാരി പോലെ തന്നെ സഹീഹുൽ ബുഖാരിക്ക് നൽകിയ ഷർഹുകൾ, അതിലൊന്നാണ് എന്ത്? ഫത്ഹുൽ ബാരി, അവിടെ ഗ്രന്ഥമാണ് ഇബ്നു ഹജറിൽ അസ്ഖലാനി. അദ്ദേഹം ഹിജ്റ 852 മരണപ്പെട്ടു. അതുപോലെ തന്നെ വേറെ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി എന്ന പുസ്തകം എന്ന ആ പേരിൽ തന്നെ വേറെ പണ്ഡിതന്റെ പുസ്തകമുണ്ട്, അതാണ് ഇബ്നു റജബിൽ ഹംബലി. ഇബ്നു റജബിൽ ഹംബലി, അദ്ദേഹം ഹിജ്റ 795 മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ഗ്രന്ഥമാണ് ഇർഷാദുസ്സാരി. ഇർഷാദു അസ്സാരി 15 വാളിത്തിലാണ് ഇപ്പം അച്ചടിക്കപ്പെട്ടത്. ഇർഷാദുസ്സാരി ഇലാ സഹീഹുൽ ബുഖാരി. ഇമാം ഖസ്തലാനി പറഞ്ഞാണ് വഅബ്ബറ ബിൽ മുദാരിഇ അൽ ആരി അൻ സീനിൽ ഇസ്തിഖ്ബാലി അൽ മുതമഹ്ദ് ലിൽ ഹാലി ലിതഹഖഖ് വുഖൂഇൽ ഇദ്ഖാൽ. അതായത് ഈ ഇദ്ഖാൽ, സ്വർഗത്തിൽ പ്രവേശിക്കുക പ്രവേശിപ്പിക്കുക എന്ന സംഗതി, അത് ഉറപ്പായിട്ടും സംഭവിക്കും നടക്കും എന്നതിലേക്കുള്ള ഒരു സൂചനയാണിത്. വഅഹ്ലുന്നാരിന്നാർ, നരകവാസികൾ നരകത്തിലും പ്രവേശിക്കും. എന്നിട്ട് അല്ലാഹു പറയും അഖ്രിജു മിനന്നാരി, നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്താക്കണം, പുറത്ത് കടത്തണം. ആരോട് പറയും? ഇമാം ബുഖാരിയുടെ വേറെ ഒരു അധ്യായത്തിൽ അഥവാ കിതാബുർ റിഖാഖ് എന്ന് പറയുന്ന അധ്യായമുണ്ട് സഹീൽ ബുഖാരി. എന്താ റിഖാഖ് എന്ന് വെച്ചാൽ? മനസ്സിനെ ലോലപ്പെടുത്തുന്ന, മനസ്സിനെ എന്താണ്, മനസ്സിന് റിക്കത്ത്, എന്താ മലയാളത്തിൽ പറയാ റിക്കത്തിന്? മൃദുലത. ആ മൃദുലത ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, അതായത് കൂടുതൽ ഭക്തി, കൂടുതൽ ഭൗതിക വിരക്തി കൊണ്ടാവാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്ന ഒരു അധ്യായമാണ് കിതാബു അർ-റിഖാഖ്. ആ കിതാബു അർ-റിഖാഖിൽ ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അമറൽ മലായികത അൻ യുഖ്രിജൂഹും. അപ്പോൾ ഇവിടെ അഖ്രിജു, നിങ്ങൾ പുറത്താക്കണം എന്ന് പറഞ്ഞത് ആരോടാണ്? മലായികത്തുകളോടാണ്. മലായികത്തുള്ള ഡ്യൂട്ടിയാണത്. എന്താണ്? അഖ്രിജു മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ. ആരെ? മൻ കാന ഫീ ഖൽബിഹി, ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത്, എന്തുള്ളത്? മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. മിസ്ഖാൽ എന്ന് വെച്ചാൽ തൂക്കം നടത്തം, ഒരു കടുമണി തൂക്കം ഈമാന് വല്ലവന്റെയും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കൂ. അപ്പോൾ ഈമാനിന്റെ കൂടെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്ന ഈ കടുകുമണി തൂക്കം എന്ന് പറയുമ്പോൾ ഈമാനിന്റെ പുറമെ അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ഈ കലിമത്തു തൗഹീദ് ഉണ്ടല്ലോ, ഇതിനെ പുറമെ വല്ലവനും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പുറത്താക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കാരണം? അതിന്റെ കാരണം വേറൊരു റിവായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അഖ്രിജു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്യം പറഞ്ഞവനെ നിങ്ങൾ പുറത്താക്കും നരകത്തിൽ നിന്ന്. മാത്രമല്ല വഅമില മിനൽ ഖൈരി മാ യസിനു ദറത്തൻ, അതുപോലെ തന്നെ എത്ര ചെറുതായാലും നന്മ ചെയ്തവനെയും. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, നന്മ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ എത്ര കുറഞ്ഞ പ്രവർത്തനമാണെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, തൗഹീദ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാർ പറയുന്നു, മുഅ്ഹിദീങ്ങളായ തൗഹീദുള്ള ശിർക്കില്ലാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിൽ പ്രവേശിച്ചാലും ഒരു കാലത്ത് ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെ ആശയം, ആദർശം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഈ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച ചില സംഘക്കാർ പറയുന്നതാണ് പാപിയാണെങ്കിൽ കലാകാലം നരകത്തിലാണെന്ന്. ഇത് ആരുടെ ആശയമാണ്? കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് ഖവാരിജുകൾ, അതുപോലെ തന്നെ മുഅ്തസില എന്ന ഗ്രൂപ്പുകാർ, ഇവരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇതാണ്. അപ്പൊ അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇമാം ബുഖാരി എന്ത് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? ഫയുഖ്റജൂന മിൻഹ ഖദ് ഇസ്വദ്ദു, അവർ കറുത്തിരുണ്ടുകൊണ്ട് അവർ അതിൽ നിന്ന് മോചിതരാകുന്നു, പുറത്തു കടക്കുന്നു. കാരണം നരകത്തിന്റെ ആ ചൂട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. കാരണം അത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് അതിന്റെ ഗൗരവം ഈ ഭൗതിക ലോകത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്രക്കും കഠിനമായ ശിക്ഷയാണ് നരകം. നാറുക്കും ഹാദിഹി ജുസ്ഉൻ മിൻ സബ്ഈന ജുസ്അൻ മിൻ നാരി ജഹന്നം, ഞങ്ങളിപ്പോൾ ഈ ഭൗതിക ലോകത്ത് ഉപയോഗിക്കുന്ന ഈ അഗ്നി, ഈ തീ നരകത്തിന്റെ 70 ഒരു അംശം മാത്രമാകുന്നു എന്ന് ചില ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫയുൽഖൗന ഫീ നഹരിൽ ഹയാ, അവർ അൽ ഹയ അഥവാ മഴയുടെ നദിയിൽ എറിയപ്പെടുന്നു. നഹർ എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥം. അത് ഒന്നുകിൽ നഹർ ഹാഇന് ഫത്ഹ് കൊണ്ട് വായിക്കാം, അല്ലെങ്കിൽ നഹർ അഥവാ ഹാഇന് സുക്കൂനും നൽകാം. രണ്ടും ഭാഷാ പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിൽ ഹയാത്ത്, ഈ ഹയാത്ത് എന്ന ഈ താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചതാണ്, അല്ലെങ്കിൽ നിർത്തിയാൽ എന്താണ്, ഹാഇനെ തായിനെ ഹാ ആക്കി മാറ്റണം. കെട്ടുള്ള തായിനെ കെട്ടുള്ള താ ഉള്ള വാക്കിൽ നിർത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നിർത്തേണ്ടത്? ഹാ ഉച്ചരിച്ചു കൊണ്ടാണ് നിർത്തേണ്ടത്. ഉദാഹരണം, വഅഖീമുസ്സലാത്ത് എന്ന് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ ഈ ബാങ്ക് കേൾക്കുമ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. എന്താണ് ഹയ്യ അലസ്സലാത്ത്, പ്രത്യേകിച്ച് ചില നാട്ടിലൊക്കെ ചില പ്രദേശങ്ങളിൽ ഹയ്യ അലസ്സലാത്ത്, അങ്ങനല്ല, ഹയ്യ അലസ്സലാഹ് കൂട്ടി വായിക്കുമ്പോൾ ഹയ്യ അലസ്സലാത്തി ഹയ്യ അലസ്സലാഹ് കൂട്ടി വായിച്ചാൽ, പക്ഷെ അതിന് താനെന്ത് കൊടുക്കണം? കസ്ര് കൊടുക്കണം. അപ്പോൾ ഇമാം മാലിക് ഷക്ക മാലിക്കുൻ, ഇമാം മാലിക്കാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, അഥവാ ഈ ഹദീസിന്റെ ഇസ്നാദിലുള്ള ഒരു റാവി ആരാണ്? ഇമാം മാലിക്കാണ്. ഇമാം മാലിക്ക് അംറു ബ്നു യഹ്യയിൽ നിന്നാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഹദീസ് പഠിച്ചത്. ഇമാം മാലിക്കാണ് സംശയമുള്ളത്. എന്താണ് അത്? ഹയ എന്നാണോ മഴ എന്നാണോ അല്ല അൽ ഹയാത്ത് ജീവൻ എന്നാണോ? ഇതിലെന്താണ്? രണ്ട് അഭിപ്രായമുണ്ട്. ആ സംശയം ഇല്ലാതെയാണ് ഇമാം ബുഖാരി ഈ ഹദീസിന് ശേഷം എന്താ പറഞ്ഞത്? ഖാല ഉഹൈബുൻ ഹദ്ദസന അംറുൻ, ഇമാം മാലിക്കിന്റെ ഉസ്താദായ അതേ അംറിൽ നിന്ന് തന്നെ ഉഹൈബ് എന്ന പണ്ഡിതൻ, ഉഹൈബ് ഇബ്നു ഖാലിദ് എന്ന പണ്ഡിതൻ ഉദ്ധരിക്കുന്നു അൽ ഹയാ, കെട്ടുള്ള താവുകൊണ്ട്. അപ്പോൾ സംശയമില്ലാതെ ആരുദ്ധരിച്ചു? ഇമാം മുഹൈബ് ഉദ്ധരിച്ചു. അപ്പോൾ ഇമാം മാലിക്കിൽ സംഭവിച്ച ആ സംശയം നമുക്ക് എന്തായി? ക്ലിയറായി, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇമാം ബുഖാരി അത് വേറെ ഡിവായത്ത് അതിന് ശേഷം കൊടുക്കാനുള്ള കാരണം. ഷക്ക മാലിക്കുൻ ഫയംബുതുന കമാ തംബുതുൽ ഹബ്ബതു ഫി ജാനിബിസ്സൈൻ. എന്താണ് ഈ ജീവൻ എന്ന ആ നദിയിൽ എറിയപ്പെടുന്നതിന്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ പറയുന്നു അതിലൊരു സൂചനയുണ്ട്. എന്താണത്? നരകത്തിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെട്ടുകൊണ്ട് ആ ഹയാത്തിന്റെ ജീവൻ എന്ന ആ നദിയിൽ എറിയപ്പെട്ടാൽ അതിന്റെ അർത്ഥം ഇനി അവർക്ക് എന്തില്ല? മരണമില്ല എന്ന്. ഇനി അവർക്ക് മരണമില്ല, ഇനി അവർക്ക് ഏറ്റവും സുഖകരമായ ഏറ്റവും നല്ല ഒരു ജീവിതമാണ് ഉണ്ടാവുക എന്ന ഒരു സൂചനയും കൂടിയാണ് ആ നഹറിൽ എറിയപ്പെടുന്നത്. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിച്ച ഒരു വിഷയമാണ്. ഹിബ്ബത്ത് എന്ന് വെച്ചാല് ഈ വിത്തുകളുണ്ടല്ലോ, ധാന്യങ്ങൾ, അത് ഹബ്ബ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഏത്? അൽ ഹിബ്ബ. അൽഹിബ്ബ വിത്തുകൾ, ഓരോ ഫലങ്ങളുടെയും ഉള്ളിലുണ്ടാകുന്ന വിത്തുകൾ. എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾക്ക് എന്താ പറയുക? അൽ ഹബ്ബ എന്ന് പറയും. ഒരു ധാന്യമാണെങ്കിൽ അതിന്റെ ബഹുവചനമാണ് അൽഹുബൂബ്. അൽഹുബൂബ് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ധാന്യങ്ങളുണ്ട്, ധാന്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹുബൂബ് ഉണ്ടെന്ന് ചോദിക്കുക. ഹുബൂബ് അതിന്റെ ഏകവചനം എന്താണ്? അൽഹബ്ബ. ഇവിടെ അൽഹിബ്ബ എന്താണ്? ഈ വൃക്ഷങ്ങളുടെ വിത്തുകളെ സംബന്ധിച്ചാണ് അൽഹിബ്ബ എന്ന് പറയുക. ആ ഹിബ്ബ, ആ വിത്തുകൾ ഒരു ചാലിന്റെ ഒരു ഒഴുക്കിന്റെ വക്കിൽ നിന്ന് മുളച്ചുണ്ടാകുന്നത് പോലെ ആ സ്വർഗാവകാശികൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം അവരും അങ്ങനെ വളർന്നുണ്ടാകുന്നു. എന്താണത്? ശരിക്കും നരക സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ രൂപം, അവരുടെ വർണ്ണം എല്ലാം അതിനെ പാകപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്താണത്? ഈ ഒരു ഒഴുക്കിന്റെ വക്ക് എന്ന് പറയുമ്പോൾ, ഒരു ചാലിന്റെ വക്ക് എന്ന് പറയുമ്പോൾ, ശരിക്ക് അതിന്റെ വക്കിലുണ്ടാവുന്ന മണ്ണ് പെട്ടെന്ന് തന്നെ ചെടി മുളക്കാൻ എളുപ്പത്തിലാവുന്ന ഒരു അന്തരീക്ഷമാണിത്. വെള്ളം അതുപോലെ തന്നെ നല്ല മണ്ണായിരിക്കും, അതുപോലെ തന്നെ സൂര്യന്റെ വെളിച്ചം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആ വിശ്വാസികൾ ആ നദിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവർ എന്താണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ പാകപ്പെടുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു ചെറിയ ഒരു ചെടി മുളച്ചുണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു അനുഭവം? ഒരു സൗന്ദര്യത്തിന്റെ ഒരു ഒരു അനുഭവമാണ്. സുന്ദരമായ ആ കാഴ്ച നോക്കിയിട്ട് നമ്മളെന്ത് അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആ സ്വർഗത്തിൽ സ്വർഗക്കാർ, സ്വർഗാവകാശികളാകാൻ പോകുന്നവർ, അവർക്കും അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ വർണ്ണം, അവരുടെ രൂപമൊക്കെ പിന്നെ ഒരു മാറ്റം സംഭവിച്ചു കൊണ്ട് അവർക്കും ആ സൗന്ദര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു വൃക്ഷത്തെ കൊണ്ട് ഉപമിക്കാനുള്ള കാരണം പല സംഗതികളുമുണ്ട്. പെട്ടെന്ന് തന്നെ അവരെന്താണ് പാകപ്പെടുക, അതുപോലെ തന്നെ സൗന്ദര്യം. അതേപോലെ തന്നെ ഇമാം നവവി പറയുന്നു ഒരു ദൗർബല്യത്തിന്റെ ഒരു ഒരു സൂചനയും കൂടി അതിലുണ്ട്. അതായത് ചെറിയ പടുത്തു തന്നെ മുളച്ചുണ്ടായ ആ ചെടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വൃക്ഷങ്ങൾ മരങ്ങളെ പോലെ തന്നെ എന്തുണ്ടാവില്ല? ബലമുണ്ടാവില്ല. അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെയും അവസ്ഥ എന്താണ്? ദൗർബല്യമാണ്. പിന്നീടാണ് സ്വർഗത്തിൽ പ്രവേശിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗവാസികൾക്ക് നൽകിയ എല്ലാ ഗുണങ്ങളും എല്ലാ സുഖങ്ങളും നൽകപ്പെട്ടാൽ അവർക്ക് പിന്നീട് എന്താണ്? ബലം ഉണ്ടാവുന്നു. ഇതൊക്കെ ശരിക്കും ഈ ഉപമയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഹദീസ് ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ഒരു പിടുത്തം കിട്ടൂല. അപ്പോൾ പണ്ഡിതന്മാർ ശരിക്കും ഇതിനെ വളരെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ഒരു ഒരു അറിവാണ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അലം തറ അന്നഹാ തഖ്റുജു സഫ്രാഅ മുൽതവിയ. ആ ചെറിയ വൃക്ഷം മഞ്ഞളിച്ചുകൊണ്ട് മുൽത്തവിയച്ചൻ വളഞ്ഞുകൊണ്ട് പുറത്തു വരുന്നത് താങ്കൾ കാണുന്നില്ലയോ? കാല ഉഹൈബുൻ ഹദ്ദസന അംറുൻ, ഉഹൈബ് എന്ന പണ്ഡിതൻ, ആരാണ് ഉഹൈബ്? ഉഹൈബ് ബിനു ഖാലിദ് അൽ ബാഹിലി, ഹിജ്റ 165 മരണപ്പെട്ടു. അദ്ദേഹം ആണ് ഈ ഹദീസ് വേറൊരു റിവായത്തിലൂടെ അംറിൽ നിന്ന്, അംറു ബിനു യഹ്യയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം? അംറു ബിനു യഹ്യയിൽ നിന്ന് ഇമാം മാലിക്കിനെ പോലെ തന്നെ ഉഹൈബ് ബിനു ഖാലിദും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തില്ലാതെ, ബിദൂനി ഷക്കിൻ, ഷക്കില്ലാതെ. കാരണം ഇമാം മാലിക്ക് അൽ ഹയാ എന്നാണോ, അൽ ഹയാത്ത് ജീവൻ എന്നാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ആ സംശയം ആർക്കില്ലായിരുന്നു? ഇമാം മുഹൈബിന് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഇമാം ബുഖാരി റഹ്മഹുള്ള ഈ ഹദീസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളുമുണ്ട്. ഒന്നെന്താണ്, വിശ്വാസികൾ കർമ്മരംഗത്ത് അവർക്ക് തമ്മിൽ എന്താണ് പരസ്പരം വ്യത്യാസമുണ്ട്. അഥവാ അൽ ഈമാനു യസീദു വയൻഖുസു. അതേപോലെ തന്നെ മുർജിയാക്കൾക്കുള്ള ഒരു മറുപടിയാണത്. അല്ല, മുർജിയ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മളെ മുർജിയാക്കാര്. വിശ്വാസികളുടെ വിശ്വാസം ഒരേപോലെയാണ്, ഒരേ തരത്തിലാണ്, കർമ്മങ്ങൾ കൊണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അഥവാ കർമ്മം ഈമാനിൽ പെട്ടതല്ല എന്നാണ് മുർജിയാക്കാരുടെ വിശ്വാസം. അവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്. എങ്ങനെ മറുപടിയാകുക? നോക്കൂ, നിങ്ങൾ മിസ്ഖാലു ഹബ്ബതി ഖർദലി മിൻ ഈമാൻ, വേറൊരു റിവായത്തിൽ മിസ്ഖാലു ഹബ്ബതി ഖർദലി മിൻ ഖൈർ, ഒരു നന്മ, കടുകുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ അപ്പോൾ അത്രയും നന്മ ഉണ്ടാകാം. അതേപോലെ തന്നെ മുഅ്തസില പോലെയുള്ള പിഴച്ചുപോയ ആശയക്കാർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇത്. എന്താണത്? വിശ്വാസികളാണെങ്കിൽ പോലും പാപങ്ങൾ ചെയ്താൽ അവർ സ്ഥിരമായി കലാകാലം നരകത്തിൽ പ്രവേശിക്കുമെന്ന ആ പിഴച്ചുപോയ ആശയം, അതിനും കൂടി മറുപടിയാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഖ്രിജു മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബതി ഖർദലിൻ മിൻ ഈമാൻ, കടുകുമണി തൂക്കം ഈമാൻ വല്ലവന്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ. അപ്പോൾ ഒരു പാപങ്ങൾ നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദുള്ള, വിശ്വാസമുള്ള ജനതയെ അവരെ എന്താണ്, അവിശ്വാസികളെ കൂടെ സമപ്പെടുത്തുകയില്ല എന്നൊരു ആദർശം കൂടിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഹദീസാണ് ഈ ഇമാം ബുഖാരി റഹ്മഹുള്ള ഇതിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്. ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്, ഒന്നാമത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കർമ്മങ്ങൾ അധികരിപ്പിക്കുക, നരകത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന എല്ലാ കാരണങ്ങളിൽ നിന്നും നമ്മളും പിന്മാറി നിൽക്കുക. പിന്നീട് സഹീഹായ ഹദീസ് വന്നതുപോലെ തന്നെ ഇത്തഖുന്നാർ വലവ് ബിശക്തി തമ്ര, ഒരു ഈത്തപ്പഴത്തിന്റെ ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമാ റബ്ബുക ബിദല്ലാമിൽ ലിൽഅബീദ്, അല്ലാഹുവിന്റെ അടിമകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല യാതൊരു നിലക്കും അക്രമം ദുൽമ് കാണിക്കുന്നവനല്ല. തീർച്ചയായും ഒരു വിശ്വാസി അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്തവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ആ ശരിയായ ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന വറസൂലിന മുഹമ്മദ് وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم. എന്താണ്? ആ അല്ലല്ല, ഞാൻ പ്രവേശിച്ചെന്നാ എഴുതിക്കണേ. അത് യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന എന്ന് വെച്ചാല് പ്രവേശിക്കുന്നു. എന്താണ് നമ്മളിവിടെ പറഞ്ഞല്ലേ, അതായത് പ്രവേശിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ്? തീർച്ചയായും പ്രവേശിക്കും. അതിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. അപ്പോൾ പ്രവേശിക്കുന്നു എന്ന ആ പ്രയോഗം ഭാവിയിൽ പ്രവേശിക്കാൻ പോകുന്ന സ്വർഗക്കാരെ കുറിച്ച് എങ്ങനെ വന്നു, അതിൽ മറുപടിയാണ് നമ്മൾ പറഞ്ഞത്. അർത്ഥം കൊടുക്കുമ്പോൾ പ്രവേശിക്കുന്നു. അപ്പോൾ ഒരാൾ സ്വന്തത്തോട് ചോദിക്കുകയാണ്, പ്രവേശിച്ചിട്ട് ഇല്ലല്ലോ, പിന്നെ പ്രവേശിക്കുന്നു, ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് നിനക്ക് പറഞ്ഞത്. എന്നാൽ എന്റെ മറുപടി, തീർച്ചയായും ഉറപ്പായും പ്രവേശിക്കാൻ പോകുന്ന ആ സംഭവത്തെ കുറിച്ച് ഇവിടെ വർത്തമാന കാലക്രിയ ഉപയോഗിച്ചതാണ്. അപ്പം അതിന്റെ നേരെയുള്ള തർജ്ജമ വേറെ, ഉദ്ദേശം വേറെ. അതായത് ഈ യദ്ഖുലു എന്നത് ഭാവി കാലത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ കുറിച്ച് സൂചിപ്പിക്കുന്ന ചില പദങ്ങളുണ്ട്. ഉദാഹരണം സയദ്ഖുലു അല്ലെങ്കിൽ സൗഫ. ശരിക്ക് ഇത് കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ യദ്ഖുലു, ഈ സീന് സൗഫ ഇല്ലാതെ ഉള്ള ഈ ക്രിയക്ക്, മുദാരി ആയ ക്രിയ, അത് ഭാവി കാലത്തെയാണോ അല്ലെ വർത്തമാന കാലത്തെയാണോ കൃത്യമായി സൂചിപ്പിക്കുന്നത്? പണ്ഡിതന്മാർ പറയുന്നു, ഇമാം ഖസ്സലാനി പറയുന്നു, വഅബ്ബറ ബിൽ മുദാരിഇൽ ആരി അൻ സീനിൽ ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാലിന്റെ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന സീനിൽ നിന്ന് ഈ മുദാരിആയ ഈ ഫിഅല് ആരിയായി, അതിൽ നിന്ന് എന്താണ് അല്ല ആരി എന്ന് വെച്ചാൽ ശരിക്ക് ഒരു പിന്നെ ഒരു വ്യക്തി നഗ്നാവൂലേ, അപ്പൊ ശരിക്ക് അതാണ് ശരിക്കുള്ള നേരുള്ള അർത്ഥം. അതിൽ നിന്ന് എന്താണ് ഒഴിവായി. അപ്പൊ സീന് എന്ന പദം എന്ന അക്ഷരം ഈ ഫിഅലിൽ നിന്ന് ഒഴിവായി. അതുകൊണ്ട് എന്തായി? അൽ മുതമഹ്ഹിദി ലിൽഹാൽ, വർത്തമാന കാലക്രിയത്തിനാണ് ക്രിയത്തെയാണ് അത് കൃത്യമായി സൂചിപ്പിക്കുന്നത്. എന്നിട്ടും ഉദ്ദേശം എന്താണ്? ഭാവി കാലമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ലിതഹഖ്ഖുഖി വുഖൂഇൽ ഇദ്ഖാൽ, അങ്ങനെ പ്രവേശിപ്പിക്കും എന്നത് തഹഖ്ഖുഖാണ്, അതായത് അത് സാക്ഷാത്കരിക്കും, അത് ഉറപ്പായും സംഭവിക്കും എന്നൊരു സൂചനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്കും അത് പണ്ഡിതന്മാര് വളരെ ഭംഗിയായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ക്ലാസ്സിന് സമയം അവസാനിച്ചു. ഇനിയും കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാവരും സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.